കുന്നിച്ച് അതിനെ പിടിക്കും. അന്ന് അവൻ കാറ്റുപോലെ അടിച്ച് കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായിത്തീരും. സ്വന്തം ശക്തിയല്ലോ അവന്റെ ദൈവം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കാൻ നിയമിച്ചിരിക്കുന്നു. പറയാളുള്ളവേ, ശിക്ഷയ്ക്കാൻ നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായല്ലോവേ. ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലെ നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും. മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെ പോലെയും ആക്കുന്നത് എന്ത്? അവനവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു. അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു. കോരുവലയെ ചേർത്തുകൊള്ളുന്നു. അതുകൊണ്ട് അവൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു, കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു. അവയാലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത്. അത് നിമിത്തം അവൻ തന്റെ വല കുടഞ്ഞു. ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ? ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ടു. അവൻ എന്നോട് എന്തല്ലി ചെയ്യുമെന്ന് എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതിന്റെ ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അള്ളി ചെയ്തത് അരുളിയത്, നീ ദർശനമെഴുതുക, ഓടിച്ചു വായ്പാ എന്തൊക്കെയാണത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. വീഞ്ഞ് വിശ്വാസപാതകനാകുന്നു, അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കയില്ല. അവൻ പാതാളം പോലെ വിസ്താരമായി വായി പിളർക്കുന്നു, മരണം പോലെ തൃപ്തിപ്പെടാതെ ഇരിക്കുന്നു. അവൻ സകല ജാതികളെയും തന്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തന്റെ അടുക്കൽ ചേർക്കുന്നു. അവരൊക്കെയും അവനെ കുറിച്ച് ഒരു സദൃശ്യവും അവനെ കുറിച്ച് പരിഹാസമായുള്ള ഒരു പഴഞ്ചൊല്ലും ചൊല്ലി തന്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയപണ്ടം ചുമന്നു കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടമെന്ന് പറയുകയില്ലയോ? നിന്റെ കടക്കാർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ അവർക്ക് കൊള്ളയായിത്തീരുകയും ഇല്ലയോ? നീ പല ജാതികളോടും കവർച്ച ചെയ്തതുകൊണ്ട് ജാതികളിൽ ശേഷിപ്പുള്ളവരൊക്കെയും മനുഷ്യരുടെ രക്തനിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസം നിമിത്തവും നിന്നോടും കവർച്ച ചെയ്യും. അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതിന് തന്റെ വീട്ടിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവനെ അയ്യോ കഷ്ടം. പല ജാതികളെയും ഛേദിച്ചു കളഞ്ഞതിനാൽ നീ നിന്റെ വീട്ടിനെ ലജ്ജ നിരൂപിച്ചു. നിന്റെ സ്വന്തം പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. രക്തപാതം കൊണ്ട് പട്ടണം പണിയുകയും നീതികേടുകൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ജാതികൾക്ക് തീക്കേരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തളർന്നു പോകുന്നതും സൈന്യങ്ങളുടെ യഹോവയുടെ ഹിതത്താലല്ലയോ? വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണമാകും. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ച് കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. നിനക്ക് മഹത്വം കൊണ്ടല്ല ലജ്ജ കൊണ്ട് തന്നെ പൂർത്തി വന്നിരിക്കുന്നു. നീയും കുടിക്കാൻ നിന്റെ അഗ്രചർമാനാവൃതമാക്കുക. യഹോവയുടെ വലം കയ്യിലെ പാനപാത്രം നിന്റെ അടുക്കൽ വരും. മഹത്വത്തിന് പകരം നിനക്ക് അപമാനം ഭവിക്കും. മനുഷ്യരുടെ രക്തവും ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസവും ഹേതുവായി ലെബാനോനോട് ചെയ്ത ദ്രോഹവും മൃഗങ്ങളെ പേടിപ്പിച്ച സംഹാരവും നിന്നെ മൂടും. പണിക്കാരനൊരു ബിംബത്തെ കൊത്തി ഉണ്ടാക്കുവാൻ, അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട്. ഊമമിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്ത് പ്രയോജനമുള്ളൂ. മരത്തോടെ ഉണരുക എന്ന ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്ന് പറയുന്നവനെ അയ്യോ കഷ്ടം. അത് ഉപദേശിക്കുമോ? അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു, അതിന്റെ ഉള്ളിൽ ശ്വാസമൊട്ടുമില്ലല്ലോ. എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമി അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. വിപ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തേണമേ. ക്രോധത്തിങ്കിൽ കരുണ ഓർക്കണമേ. ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവന്റെ പ്രഭാകാശത്തെ മൂടുന്നു, അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തു നിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു. ജ്വരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു. അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു. അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു. ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു. പുരാതന ഗിരികൾ വണങ്ങി വീഴുന്നു. അവൻ പുരാതന പാതകളിൽ നടക്കുന്നു. ഞാൻ കൂശാന്റെ കൂടാരങ്ങളെ അനർത്ഥത്തിൽ കാണുന്നു. മിഥ്യാന്തേശത്തിലെ തിരശീലകൾ വരയ്ക്കുന്നു. യഹോവ, നദികളോട് നീരസപ്പെട്ടിരിക്കുന്നുവോ? നിന്റെ കോപം നദിയുടെ നേരെ വരുന്നുവോ? നീ കുതിരപ്പുറത്തും ജയരഥത്തിലും കയറിയിരിക്കിയാൽ നിന്റെ ക്രോധ സമുദ്രത്തിന് നേരെ ഉള്ളതോ? നിന്റെ വില്ല് മുറ്റുമനാവൃതമായിരിക്കുന്നു. വചനത്തിന്റെ ദണ്ഡനങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു. നീ ഭൂമിയെ നദികളാൽ പിളർക്കുന്നു. പർവ്വതങ്ങൾ നിന്നെ കണ്ടുവിറയ്ക്കുന്നു. വെള്ളത്തിന്റെ പ്രവാഹം കടന്നു പോകുന്നു. ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു. ഉയരത്തിലേക്ക് കൈയുയർത്തുക. നിന്റെ അസ്ത്രങ്ങൾ പായുന്ന പ്രകാശത്തെങ്കിലും മിന്നിച്ചാടുന്ന കുന്തത്തിന്റെ ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രനും സ്വഗ്രഹത്തിൽ നിൽക്കുന്നു. ക്രോധത്തോടെ നീ ഭൂമിയിൽ ചവിട്ടുന്നു. കോപത്തോടെ ജാതികളെ മെതിക്കുന്നു. നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷിക്തന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു. നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്ന് മോന്തായം തകർത്തു. അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നു. നീ അവന്റെ കുന്തങ്ങൾ കൊണ്ട് അവന്റെ യോദ്ധാക്കളുടെ തല കുത്തിത്തുളയ്ക്കുന്നു. എന്നെ ചിതറിക്കേണ്ടതിന് അവർ ചുഴലിക്കാറ്റ് പോലെ വരുന്നു. എളിയവനെ മറവിൽ വെച്ച് വിഴുങ്ങുവാൻ പോകുന്നത് പോലെ അവർ ഉല്ലസിക്കുന്നു. നിന്റെ കുതിരകൾ ഓടുകൂടെ നീ സമുദ്രത്തിൽ പെരുവെള്ളക്കൂട്ടത്തിൽ തന്നെ നടകൊള്ളുന്നു. ഞാൻ കേട്ടു, എന്റെ ഉദരം കുലുങ്ങിപ്പോയി. മുഴക്കം ഹേതുവായി എന്റെ അതരം വിറച്ചു. അവൻ ജനത്തെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ കഷ്ട ദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടതുകൊണ്ട് എന്റെ അസ്ഥികൾക്ക് ഒരുക്കം തട്ടി. ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. അത്തിവൃക്ഷം തളിർക്കയില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല. ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിലാനന്ദിക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിങ്കിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു. അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ ബാറയ്ക്കുമോ. 119 സങ്കീർത്തനം. യഹോവയുടെ ന്യായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കന്മാരായ ഉർഫാക്കിയവാന്മാർ അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഉർഫാക്കിയവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. അവളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിനെ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച മൂലം എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർഷിക്കുന്നു. നിന്നെയും അപമാനം എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാര് വരുന്ന എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയന്റെ ജഗങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമള്ളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. ിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോട് നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോ ഞാൻ നിന്റെ കൽപ്പനയുടെ വഴി ഓടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാനതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ് മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം നിന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായി നിന്റെ വചനത്തേടെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നോണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു, നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിനെ ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലാത്താനും. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയനോട് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാൻ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാവട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ലജ്ജിച്ചു പോവട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച ദുരിതി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിച്ചോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി ഒഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ലതാനും. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങളെന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുക, ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കുക, ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വാട് സ്വമേധാ ദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണിവെച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു. ദൈവമേ, സുതനയ്ക്ക് യോഗ്യമാകുന്നു പാറയ്ക്കുമോ.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യ മുതൽ നേക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തുബരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാല ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ്റ്റ് മദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അന്യമാർന്ന ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്തതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകത്തിന്റെ തിരക്കുകളിലും അല്ലെങ്കിൽ ലോകം സമ്മാനിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴും കുറച്ച് സമയമെങ്കിലും അവയിൽ നിന്നൊക്കെ വേറിട്ട് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാനും നമ്മുടെ ശരീരത്തെ ദൈവഹിതത്തിനൊത്ത് പരിവപ്പെടുത്താനും ഒക്കെ തന്നിരിക്കുന്ന ഈ ഏറ്റവും ശ്രേഷ്ഠമായ സാധ്യതയോർത്ത് നമുക്ക് ദൈവത്തെ ഹൃദയപൂർവ്വം ആരാധിക്കുകയും നാം അർപ്പിക്കുന്ന യാചനകളൊക്കെ കർത്തൃസന്നിധിയിൽ സ്വീകാര്യോഗ്യമാകണമെന്ന് ഏറ്റവും വിനയത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും അതോടൊപ്പം ഇതിന് ഇപ്പോൾ നേതൃത്വം നൽകിയിരുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. സന്നിമാർന്ന ശുശ്രൂഷയിൽ സാന്നിധ്യത്തോടെ നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേക വന്ദ്യ മാമരച്ചൻ, പ്രിയപ്പെട്ട ബി സി വർഗീസ് അച്ഛൻ, ബിജോയി അച്ഛൻ, ഐസക് അച്ഛൻ, എല്ലാ വൈദികരെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും അതോടൊപ്പം എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സ്നേഹത്തോടും താഴ്മയോടും സമർപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ്മ ഇന്നത്തെ എക്കാലവും പോലെ ദൈവസന്നിധിയിൽ ധന്യമായി തീരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം നമുക്ക് വളരെ സുപരിചിതമാണ്. മൽപ്രിയനെ എന്നെ നായകനെ എപ്പോൾ വരും എന്ന് ആരംഭിക്കുന്ന ഗീതം ദൈവവും ഭാഗം സമർപ്പിക്കാം. മാമനാച്ച, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഒത്തിരി എക്കോ വരുന്നതായിട്ട്
തോന്നുന്നു.
കേൾക്കാൻ പ്രയാസം വരുന്നുണ്ടല്ലേ? എന്താണ് അങ്ങനെ വരുന്നത് മനസ്സിലാകും. അച്ഛനാ മനോജിനോട് സ്പീക്കർ ഫോണിന്റെ ആണോ?
അച്ഛ അടുത്തടുത്ത് രണ്ട് ഫോൺ ഓൺ ആക്കി വെച്ചിരിക്കുന്നുണ്ടോ?
ഹലോ, എന്തോ എവിടെയോ രണ്ട് ഫോൺ അടുത്ത് ഓൺ ആയിരിക്കും അല്ലേ?
അതെ, മ്യൂട്ട് ചെയ്യാതെ
ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ സൗകര്യമായിരുന്നില്ല, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കുവേ. ഹലോ, ശരിയായോ? ഇപ്പോഴും ആരുടെ ഒരിടത്ത് ഫോണുകൾ ഒരേപോലെ രണ്ടുപേരും ഉപയോഗിക്കുന്നുണ്ട്. ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ഏതായാലും പാട്ട് പാടാം. പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാകുമെന്ന് വിചാരിക്കുന്നു. മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും, മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എന്നേശുവേ വാനമഖേ വേഗം വന്നിടണേ, എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ, മധ്യാകാശേ സ്വർഗീയ ദൂരരുമാ വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂരരുമാ വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാ പൊന്മുഖം മുത്തുവാ, വെള്ളത്തിനായി കീഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി കീഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ, മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും, ഗണ്ഡവസ്ത്രം ധാരിച്ചുയർത്ത വിശുദ്ധ സംഘവാതിൽ, ഗണ്ഡവസ്ത്രം ധാരിച്ചുയർത്ത വിശുദ്ധ സംഘവാതിൽ,
ചേർന്നു നിൻ പവിധേ വന്നു ഹല്ലേലൂയ പാടുവാ ചേർന്നു നിൻ പവിധേ വന്നു ഹല്ലേലൂയ പാടുവാ ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോരുന്നു നീ ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോരുന്നു നീ വൽപ്രിയ നീ എന്നീശു നായകനീ എപ്പോ വരും സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാത്തിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാത്തിൽ പാപ്പാടും കുനദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ പാപ്പാടും കുനദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിലെത്തുവാൻ കോതിച്ചിടുന്നേ എൻ മാതാടാ എൻ സ്വർഗ വീട്ടിലെത്തുവാൻ കോതിച്ചിടുന്നേ എൻ മാണാളാ മൽപ്രിയനേ എന്നെ സുധാകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നെ സുധാകനേ എപ്പോൾ വരും
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിസ്ഥിതി സഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആ മീൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വരങ്ങളിൽ സ്തുതി ദൈവമയ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമയ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമയ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ശ്രേഷ്ഠതാവേ നിനക്ക് സ്തുതി ഭാവിയിലായ എടിയാരോട് തന്നെ ചെയ്യുന്ന മസിഹാരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോർ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു രുദ്രകരമായ കർത്താവ് ഞാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള പിന്നെ മറുത്തുമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ
മറിക്കുമോർ എന്റെ കർത്താവേ ഇതാ നിന്റെ അടുക്കലേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു എന്റെ കണ്ണുകൾ നിന്റെ കണ്ണുകൾക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിന്നെ വിളിക്കുകയും നിന്നെ അഭയം പ്രാപിക്കുകയും നിന്റെ കൃപയോടെ യാചിക്കുകയും നിന്റെ കണ്ണിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ നീ മറന്നു കളയരുത് എന്നെ കൈവിട്ട് കളയരുത് എന്നെ ഉപേക്ഷിക്കുകയും വരുത് നീ എന്നെ എന്റെ വൈരികൾക്ക് നിന്നെയാക്കി തീർക്കരുത് എന്റെ സഹകൾക്കൊക്കെ ഞാൻ പരിഹാസമായി തീരരുത് ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാധാരണ സന്തോഷിക്കരുത് അസൂയക്കാരൻ എന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കുമാറാകരുത്
ഞാൻ നിന്റെ ദോഷത്തിൽ നിന്നും പുറത്തു പോകുമാറാകരുത്. ഞാൻ നിന്റെ വഴി വിട്ട് നടക്കുമാറാകരുത്. നിന്റെ കൃപയിൽ നിന്നും മാറ്റിക്കളയരുത്. എന്നാലോ നിന്റെ ദയയാൽ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നുപോയതുപോലെ നീ എന്നെ മറക്കരുത്. എന്നാൽ നീ ഉടയവനെ ഞാൻ ദാസനുമാകുന്നു, നീ സൃഷ്ടാവ് ഞാൻ സൃഷ്ടിയുമാകുന്നു, നീ പ്രകാശവും ഞാൻ അന്ധകാരവും നാറ്റം പിടിച്ച് ചെളിയുമാകുന്നു. എന്നോട് നീ ദയവുണ്ടായി എനിക്ക് പാപപരിഹാരം നൽകണമേ, എന്നെ ശുദ്ധീകരിച്ച് പിടിപ്പാക്കണമേ. ദുർവികാരങ്ങളിൽ നിന്നും ശക്തിയുള്ള കയ്യിൽ നിന്നും ബലമുള്ള കാലിൽ നിന്നും അക്രമങ്ങളുടെ അധികാരത്തിൽ നിന്നും കവർച്ചക്കാരായ ജനതകളിൽ നിന്നും വഞ്ചകനായ ദുഷ്ടനിൽ നിന്നും എന്നെ ഒഴിച്ച് രക്ഷിച്ചുകൊള്ളണമേ. വാളിൽ നിന്നും അടിമയിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ശരീര വ്യസനക്കുമായ രോഗങ്ങളിൽ നിന്നും ആത്മാവിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ കാല ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നീതിമാന്മാരുടെയും മുനിവാന്മാരുടെയും പരിഭാവിതമുള്ളവരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, വീണ്ടും ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥനയോടും ഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഇതിൽ സംബന്ധിക്കുവാൻ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സാമൂഹ്യ വാക്കുകളൊന്നും തന്നെ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മറ്റ് വൈദികരെയൊന്നും സൗകര്യപ്രദമായി ലഭിക്കാതെ വന്നതുകൊണ്ട് ബലഹീനനായ ഞാൻ തന്നെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാവുന്ന ദൈവസന്നിധിയിൽ താഴ്മപ്പെടുകയാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ദൈവവചന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതാണ്. സുവിശേഷങ്ങളിലെ 120-ാമത്തെ ഗീതം നമുക്ക് വളരെ സുപരിചിതമാണ്. സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഏറ്റവും പഴയ ഗീതങ്ങളിലൊന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടണമേ പ്രിയനെ തിരുനാമുയർന്നിടട്ടെ എന്ന പഴയ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ, തീർന്നീടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ, തീർന്നീടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ. അപ്പാദിൻ ശക്തിയോടെ ജീവിപ്പാ, അപ്പ നൽവനങ്ങൾ നിത്യവും പ്രകാശിപ്പാ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാ, ആത്മ നൽവനങ്ങൾ നിത്യവും പ്രകാശിപ്പാ, ആത്മനായക നിരന്തരമ എന്നില ാണങ്ങൾ പകരണമേ, അപ്പനായക നിരന്തരമെന്നിലാപ്പദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായ അങ്ങേ പുകഴ്ചയ്ക്കുമോ തീർനീടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടത്തെ തീർനീടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടത്തെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ പൂവിൽ ഞങ്ങൾക്കല്ല വാസ്തവത്തെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ പൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർനീടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടത്തെ തീർനീടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടത്തെ വസ്തുതാ നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം വസ്ത്രധാനിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായ എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർനീടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർനീടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ഏറ്റവും ആദരിക്കുകയും ചെയ്യും സ്നേഹിക്കുകയും ചെയ്യുന്ന വന്നിയ വൈദിക ശ്രേഷ്ഠരെ വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഈ ഭാഗം ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയ മാതാപിതാക്കളും സഹോദരങ്ങളുമായുള്ളവയും വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സംഗമിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നേരത്തെ ഓർപ്പിച്ചതുപോലെ മറ്റ് ആരെയും സൗകര്യപ്രദമാതെ കിട്ടാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ നിയോഗികനാകുന്നത്. എങ്കിലും വലിയ ആഴമായ പഠനങ്ങളും ഒന്നും പിന്നില്ലെങ്കിലും മനസ്സിൽ തോന്നുന്ന ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ നിങ്ങൾക്കാകെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കാം എന്ന് ദൈവസന്നിധിയിൽ ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇന്ന് വന്നിയ ഐസക് ടി പ്രകാശച്ചന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് കഴിയുന്നില്ല. അച്ഛൻ എന്തോ തിരക്കുണ്ടെന്ന് എന്നെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രസംഗിച്ചു കഴിയുമ്പോൾ സമയമുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്നേഹിക്കുകയും ഈ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗമായിരിക്കുന്ന വന്നിയ വി സി വർഗീസ് അച്ഛൻ ഒരു വാക്കത കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം അഞ്ചും ആറും ഏഴും വാക്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്കൊക്കെ കാണാപ്പാടവ വാക്യം വാക്യം ബൈ വാക്യം ഒരുപക്ഷെ നമുക്കറിയത്തില്ലെങ്കിലും ഓരോ വാക്യങ്ങളും അതിന്റെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വളരെ ഹൃദിസ്ഥമാണ്. എല്ലാ വാക്യങ്ങളും തൂക്കി നോക്കിയാൽ നമുക്ക് വിശദീകരിക്കാവുന്നതിലപ്പുറം ആഴവും പ്രപഞ്ചത്തിന്റെ എത്ര കാലഘട്ടം കഴിഞ്ഞാലും വളരെ സ്വാധീനിക്കുന്ന ചിന്തകളും അതിന്റെ അകത്തുണ്ടെന്നുള്ളൊരു സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള വിവിധ തലങ്ങളിൽ എനിക്ക് വളരെ ആകർഷണീയമായി തോന്നിയ പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളായി നമ്മൾ എന്താണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിക്കുകയും ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഭാഗമായിട്ട് നമ്മൾ വായിക്കുകയും ചെയ്ത ഒരു ഭാഗമാണ്. അന്ന് എന്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ചിന്ത പള്ളിയിൽ പങ്കുവച്ചത് ഒന്നുകൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന് 38-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിന്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നിരന്തരം വായിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ തങ്കലിപികളിൽ നിരന്തരം സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത് ചെകിട്ടത്ത് അടിക്കുന്നതിന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പം ഇട്ടുകൊടുക്കുക. അത് കഴിഞ്ഞ് തുടർന്ന് 43-ാം വാക്യങ്ങൾ വായിക്കുന്നു, കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. എന്നിട്ട് ആ ഭാഗം അധ്യായം അവസാനിപ്പിക്കുന്നത് 48-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകുകയും. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴും എന്റെ മനസ്സിൽ തോന്നാറുള്ള വലിയൊരു ചിന്ത, സത്യത്തിൽ ഈ ക്രിസ്തുവാണ് ലോകത്തിൽ ഒരു ദൈവമാണ്. ഓക്കെ, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു ദൈവമാണെന്നുള്ള ചിന്ത മാറ്റി നിർത്തിയാൽ പോലും ഒരു സാധാരണ മനുഷ്യന്റെ ഭാവത്തിൽ നിന്ന് ചിന്തിച്ചാലും ഈ ഭൂമിയിലെ ഏറ്റവും യുണീക്ക് ക്രിസ്തു തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ എത്രയോ മതചിന്തകളും എത്രയോ വിശ്വാസങ്ങളും ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു വിശ്വാസ നായകനോ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പ്രബന്ധങ്ങളോ പഠിപ്പിക്കാൻ പോയിട്ട് അതിന്റെ പരിയത്ത് പോലും നിൽക്കാൻ പറ്റാത്ത യുണീക്നെസ് ആണ് ക്രിസ്തു പഠിപ്പിച്ചിട്ട വാക്യങ്ങളിൽ. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തോദ്ദീപകമായ ഈ വാക്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ സാധാരണ മനുഷ്യന് പ്രാപ്യമാണെങ്കിലും പ്രാപ്യമാക്കാൻ ശ്രമിക്കാത്ത ഒരു ഭാഗമായിട്ട പലപ്പോഴും ഈ വേദഭാഗത്തെ ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ വാക്യം ഇന്ന് ലോകത്തിന്റെ നെഞ്ചിൽ, അതായത് ജാതിമതി വ്യവസ്ഥയില്ലാതെ ലോകനഭത്തിന്റെ മനസ്സിൽ ഒന്ന് ഓറിയിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ തീവ്രവാദത്തിനോ ഒന്നും പ്രസക്തിയില്ല, വഞ്ചനയ്ക്കോ ചതിവിനോ ഒന്നും പ്രസക്തിയില്ല. ഓരോ മനുഷ്യരും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് നാമധാരികളായി നിൽക്കുന്ന ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യര് ഈ വാക്യത്തെ നെഞ്ചിലേറ്റുകയും ക്രിസ്തു പറഞ്ഞ വാക്യങ്ങളെ ഉള്ളിൽ തട്ടിക്കൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്തിൽ ചതിയില്ല, വഞ്ചനയില്ല. ഈ ലോകം സ്വർഗമാണ്. ഈ ഭൂമിയെ സ്വർഗമാക്കാൻ ഒറ്റ മനുഷ്യനും ആ മനുഷ്യന്റെ വാക്കുകൾക്കേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു മതഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ മറ്റൊന്നിനെ ചെറുതാക്കോ താഴ്ത്തിക്കൊണ്ടോ ഒന്നുമല്ല. എല്ലായിടത്തും പിന്നെ ധർമ്മത്തിന് വേണ്ടി കൊല ചെയ്യാനും അല്ലെങ്കിൽ മതത്തെ സംരക്ഷിക്കാൻ തീവ്രവാദം നടത്താനും ഒക്കെ പ്രത്യേകിച്ച് ഇന്ന് അതിന്റെയൊക്കെ വാശിയും ഊരും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ക്രിസ്ത്യാനികളും മോശമല്ല. അപ്പൊ ഈ പിന്നെ ഇങ്ങനെയുള്ള മനോഭാവത്തോടുകൂടി ഇന്ന് മതങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുമ്പോൾ ഈ ക്രിസ്തു പഠിപ്പിച്ച വാക്യത്തിന്റെ ഭാരം ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഒരു ഹൈന്ദവന്, ഞാൻ നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല, ആവർത്തനം വരുന്നതുകൊണ്ട് ക്ഷമിക്കുക, ഒരു ഹൈന്ദവനായിരിക്കുന്ന ഒരു വലിയൊരു കവി, സംഗീത സംവിധായകൻ, അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തിയ ഗീതമുണ്ടല്ലോ നമുക്കെല്ലാം അറിയാം, കാൽവറിയിൽ പൂത്തുലഞ്ഞ നിത്യപുഷ്പമേ, കാലത്തിന്റെ കവിതയായ സ്നേഹദീപമേ എന്ന് എഴുതാനായിട്ട് കാരണം. എത്രയോ ഒരു എത്ര ശ്രേഷ്ഠമായ വരികളാണ്. ആ മനുഷ്യനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോഴ് എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം എന്റെ കണ്ണിന്റെ മുന്നിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു ഹൈന്ദവനാ, ചന്ദനക്കുറിയിട്ട ഒരു ഹൈന്ദവൻ അദ്ദേഹം പറയുകയാണ്, കാരണം ഈ വാക്യം എന്നെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഞാൻ എഴുതിയതാ. മറ്റ് ഞാനൊരു ഹൈന്ദവനാണ്, മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്, ഖുറാനും ബൈബിളും ഭഗവത്ഗീത ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ഹൃദയത്തെ ഏറ്റവും തട്ടിയിട്ടുള്ളത് എനിക്ക് യേശു ക്രിസ്തുവാ. അത് പറയാനായിട്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയും അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് യോഗ്യതയുള്ള ഒരു പഠനവും ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് വചനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഈ കാലത്തെ സ്നേഹത്തിന്റെ ബിന്ദുവിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവും ഒരു വാക്കും ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്. ബാക്കിയെല്ലാം ചതിയും വഞ്ചനയും കൊലപാതകവും ദൈവത്തിന് വേണ്ടി അടിപെടലും ഒരുപക്ഷെ പല നേതാക്കന്മാരുടെയും അവരുടെ ജീവിത പല ആത്മീയ നേതാക്കന്മാരുടെ ജീവിതം ഒന്ന് ശരിക്കും പഠിക്കുമ്പോൾ അവരെ ആത്മീയ നേതാക്കന്മാർ പോയിട്ട് ഒരു സാധാരണ മനുഷ്യനേക്കാൾ തരനാട് ജീവിക്കുന്നവരെയാ ഇന്ന് പലപ്പോഴും മതത്തിന്റെ നേതാക്കന്മാരായിട്ട് വാഴ്ത്തുന്നത്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അഭിമാനിക്കാം, ക്രിസ്ത്യാനികളായ എനിക്കും നിങ്ങൾക്കും ഒക്കെ. നമ്മുടെ ആത്മീയ അടിത്തറ എന്ന് പറയുന്നത് നിർമ്മലതയുള്ളതും വിശുദ്ധിയുള്ളതും സ്നേഹിക്കാൻ മാത്രം കഴിയുന്നതാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ വചനങ്ങള് പ്രപഞ്ചം അത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു വാസ്തുവിന്റെ ചെക്കിങ്ങിന്റെ പോലും ആവശ്യമില്ല. കാരണം തീവ്രവാദവും അല്ലെങ്കിൽ ഇത്തരം രീതിയിലൊന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ സ്വർഗമാണ് ഭൂമി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദർശനവാദ. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവരെന്ന് ക്രിസ്തു പറയുമ്പോൾ, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരു വ്യക്തി ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സാന്നിധ്യവും ക്രിസ്തുവിന്റെ വാക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അവിടെ സ്വർഗമാണെന്നാണ് പറഞ്ഞത്. അതൊരു കൂട്ടായ്മയിലാവുമ്പോൾ ആ കൂട്ടായ്മ സ്വർഗമായി തീരുന്നു. നമ്മുടെ ഇടവകകളൊക്കെ സ്വർഗമാകുന്നത് അങ്ങനെയാണ്. ക്രിസ്തുവിന്റെ വചനം നെഞ്ചിൽ പേറി നിൽക്കുന്ന കൂട്ടാളികളുടെ ഇടം സ്വർഗമാകേണ്ടതാ. പക്ഷേ നമുക്കറിയാമല്ലോ ആ പേരിൽ കൂടുന്ന നമ്മുടെ ഇടവ കൊച്ചടവുകളിൽ പോലും സ്വർഗമാക്കാൻ കഴിയാത്തത്ര ബലഹീനരാണ് ഞാനും നിങ്ങളും ഒക്കെ എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മളൊക്കെ ഈ മറ്റുള്ളവരെയൊക്കെ വിടുക, നമ്മളൊക്കെ എത്രയോ അന്യമാണ് ക്രിസ്തുവിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വാക്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുക. ഈ വാക്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ, ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മൾ ചില മനുഷ്യരൊക്കെ പേഴ്സണാലിറ്റിയുള്ള മനുഷ്യർ എന്ന് പറയാറുണ്ട്. പേഴ്സണാലിറ്റിയുള്ള മനുഷ്യർ അല്ലേ? എങ്ങനെയാണ് നമ്മൾ പേഴ്സണാലിറ്റിയുള്ള മനുഷ്യർ? ചിലപ്പോൾ ചില ആളുകളൊക്കെ ഞാൻ കൂടെ നടക്കുമ്പോൾ അവര് ചില മൂന്നാമതൊരു വ്യക്തികളെയൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല പേഴ്സണാലിറ്റിയുള്ള മനുഷ്യനാണ്. പലപ്പോഴും ഈ പേഴ്സണാലിറ്റിയുള്ള മനുഷ്യരെ നമ്മൾ വിലയിരുത്തുന്നത് നല്ല എട്ടടി നീളവും അതിനൊത്ത ശരീരവും കാണാൻ സുമുഖതയും തെറ്റില്ലാത്ത ആകാരഭംഗിയൊക്കെ ആളുകളെ നമ്മൾ കാണുക പേഴ്സണാലിറ്റിയുള്ള മനുഷ്യരെന്ന് പറയും. പക്ഷെ അതൊരു ബുദ്ധിപൂർവമായ തിരിച്ചറിവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നീളം കുറഞ്ഞതുകൊണ്ട് പറയുകയല്ല കേട്ടോ. ഈ പേഴ്സണാലിറ്റിയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ വളരെ തത്വചിന്താപരമായ ഒരു തലത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ, ഇങ്ങനെ ഇങ്ങനെ വലിയ നെഞ്ചും പിരിച്ച് നീളവും വീഴ്ചയും കാണിച്ച് നടക്കുന്ന അവരാരും മോശക്കാരാന്നല്ലേ പറഞ്ഞത്. പേഴ്സണാലിറ്റി ഒരു നല്ല തന്നെയാണ്, സംശയം ഒന്നുമില്ല. പക്ഷെ ഒരു നിത്യമായ ഒരു തത്വചിന്താപരകമായിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ പരിചയപ്പെടുന്ന നിമിഷങ്ങളിൽ തന്നെ ആ വ്യക്തിയെ നമ്മുടെ ഹൃദയത്തിൽ എന്തുകയും നമ്മുടെ പ്രശ്നങ്ങളെ പങ്കുവെക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ സ്വസ്ഥതയോടെ കേൾക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് ആരെങ്കിലും തോന്നിയാൽ അങ്ങനെയുള്ള മനുഷ്യരെയാ പേഴ്സണാലിറ്റിയുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നതാ. അങ്ങനെ ചില മനുഷ്യരുണ്ടല്ലോ, നമ്മൾ പരിചയപ്പെടുമ്പോഴേ അറിയാതെ അവരുടെ സംസാരവും അവരുടെ ആ ഒരുപക്ഷെ ചെറിയ ചിലപ്പോൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അല്പനിമിഷത്തെ സൗഹൃദ സംഭാഷണമായിരിക്കാം, പക്ഷെ അവര് നമുക്ക് ഉളവാക്കി തരുന്ന ഒരു ആത്മീയ പ്രചോദനവും ഒരു വിശ്വാസത്തിന്റെ ശക്തിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ എനിക്ക് തോന്നുന്നത് പേഴ്സണാലിറ്റി ആയിട്ടുള്ള മനുഷ്യർ. ചില മനുഷ്യരെ പറ്റി പൗലോസിലേക്ക് പറയുന്നുണ്ടല്ലോ, അവൻ നിങ്ങളുടെയും എന്റെ മനസ്സ് തണുപ്പിച്ചല്ലോ. അങ്ങനെ നമ്മുടെ മനസ്സ് ചൂട് പിടിച്ചിരിക്കുന്ന മനസ്സുകളെ തണുപ്പിക്കാൻ കഴിവുള്ള ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യരെ സമീപിക്കുന്നത് പോലെ തന്നെ നമുക്കും ഈ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യരാകാം. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യരുടെ വ്യക്തിത്വം എന്ന് പറയാൻ നമ്മളൊന്ന് ജീവിതത്തിൽ ആവാഹിച്ചെടുക്കാൻ ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്കങ്ങനെ സാധിക്കും. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വളരെ സൗമനസ്യ മനോഭാവത്തോടെ കേട്ട് പ്രതികരിക്കാൻ ശാന്തതയോടെ പ്രതികരിക്കാൻ കഴിവുള്ള മനുഷ്യരാ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യർന്ന് എനിക്കറിയാം. ഞാൻ ചില പള്ളികളിലൊക്കെ ശുശ്രൂഷിക്കുന്ന അവസരത്തില് അല്ലെ പല അച്ഛന്മാർക്കും അറിയാം, ഏതെങ്കിലും ഗൗരവപൂർണമായ ചില വിഷയങ്ങൾ സംസാരിക്കേണ്ടി വരും. ആ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഏതാണ്ട് പകുതി പേർക്ക് താല്പര്യവും പകുതി പേർക്ക് താല്പര്യമില്ലാതെ വരും. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ സ്ഥിതി വളരെ മോശമാകുമ്പോൾ അച്ഛന്മാർക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില അവസരങ്ങളിൽ ചില നല്ല മനുഷ്യരുണ്ട്. അവരെഴുന്നേറ്റ് ആരുടെ പക്ഷം പിടിക്കാതെ ആ കലുഷിതമായ സ്ഥിതി ഒന്ന് ശാന്തമാക്കാൻ അവരുടെ വായിൽ നിന്ന് വരുന്ന ചില മഹത്വചനങ്ങളുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തമാക്കി ആ ഒരു വളരെ മോശകരമായി മാറ്റപ്പെടാവുന്ന ഒരു സാഹചര്യം സ്വന്തം കഴിവുകൊണ്ട് ശാന്തമാക്കുന്ന ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ എനിക്ക് ആദരിക്കാൻ തോന്നുന്നു. എനിക്ക് പലപ്പോഴും അനുഭവിച്ചു എനിക്ക് പല മനുഷ്യരെയും ഞാൻ അനുഭവിച്ചിട്ടുള്ള മനുഷ്യരുടെ ചില സേവനങ്ങളൊക്കെ വളരെ വളരെ നല്ല മനസ്സോട് നല്ല ജെന്റിലായി നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കണം, നമ്മൾ ഇങ്ങനെ ശാന്തമായി നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷത്തും നിൽക്കാതെ പറഞ്ഞ ചില മനുഷ്യരുണ്ട്. അവര് ശരി ദൈവാപ്പാവുള്ള മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യരാകാനായിട്ടാണ് നമ്മുടെയൊക്കെ വിളി. അങ്ങനെയുള്ള മനുഷ്യരാകുമ്പോഴാണ് ഞാനും നിങ്ങളും എന്തായിട്ട് പേഴ്സണാലിറ്റിയുള്ള മനുഷ്യരാവുക. അത് നമ്മുടെ ഈ കൂട്ടായ്മ കൂടുന്നിടത്ത് മാത്രമേ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു അത് ഏറ്റവും പഠിക്കേണ്ട സ്ഥലം നമ്മുടെ വീട് തന്നെയാണ്. ഭാര്യയോടും അല്ലെങ്കിൽ ഭർത്താവിനോടും മക്കളോടും ഒക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളെ വളരെ സൗമാന മനസ്സത്തോടുകൂടി കേൾക്കാനും അല്ലെങ്കിൽ വളരെ പ്രശ്നമുണ്ടാകാനുള്ള സാഹചര്യമാണെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ ആശ്രയിച്ച് ആ സ്ഥിതിയെ ശാന്തമാക്കിയെടുക്കുന്ന ചില നല്ല വ്യക്തിത്വങ്ങൾ കുടുംബങ്ങളിലുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ ആ കുടുംബം ഐശ്വര്യമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ ചെല്ലുന്ന ഭവനങ്ങളിൽ ആർക്ക് എവിടെയെങ്കിലും ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്റെ മേൽ വസിക്കും. അപ്പം അങ്ങനെ ഒരു സമാധാനപുത്രന്മാരോ പുത്രിമാരോ ഉള്ള ഭവനങ്ങള് തീർച്ചയായിട്ടും സ്വർഗമാണ്. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിലും അതിനെ വലിയ ഗൗരവമാക്കാതെ ചിരിച്ച മനസ്സോടുകൂടി, ഈ പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല, ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഈ അച്ഛൻ വലിയ പുള്ളിയാ അതുപോലെ, ഞാനും എനിക്കും ഈ സമയത്തിനനുസരിച്ച് ടെമ്പറുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഉൾക്കാഴ്ച കുടുംബജീവിതത്തിലും വൈദിക ജീവിതത്തിലും അല്ലെങ്കിൽ സഭാജീവിതത്തിലും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. അത് നമ്മുടെ ഒരു വ്യക്തിത്വം മറ്റുള്ളവരും രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ദൈവമുള്ള മനുഷ്യരായിട്ട് മാറും. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ചില മനുഷ്യരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ക്രൂരമായ ഭാവമാണ്. നമുക്ക് ചില മനുഷ്യരെ കണ്ടാൽ സൗഹൃദ ബന്ധങ്ങൾ, ഇപ്പൊ അച്ഛന്മാരെല്ലാവരും ഒരുപോലെ കാണണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ചില മനുഷ്യരെ ഒരിക്കലും സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയില്ല. നമ്മള് അധികം ഇടപഴകാതെ കൈ പറഞ്ഞങ്ങ് മാറുകയുള്ളൂ. കാരണം നമുക്കറിയാം അബദ്ധത്തിൽ നമ്മുടെ നാവ് ഒന്ന് പിഴച്ചു പോയാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് കഴിവതും മിണ്ടാതിരിക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നറിയിക്കാറില്ല, ഞാൻ ഒരിക്കലും ഒരു കല്യാണത്തിനല്ല കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബ ചർച്ചയ്ക്ക് എന്നെയും കൂടെ ഇങ്ങനെ ക്ഷണിക്കുകയുണ്ടായി. ക്ഷണിച്ചപ്പോഴ ആ ഒരു വീട്ടിലെ ആറേഴ് സഹോദരങ്ങളും ഒന്ന് രണ്ട് പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വളരെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുടുംബമായിട്ട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം ആ വീട്ടിലെ തന്നെ ഒരു സഹോദരിയും ഭർത്താവും കയറി വന്നപ്പോഴത്തേക്ക് അവിടെ പൂർണ്ണ സാധനം ഞാനൊന്നും വിട്ടിയില്ല, കാരണം എനിക്ക് അവരെ അറിയാം. പിന്നെ ആ പഴയ സന്തോഷമൊക്കെ പോയി, പിന്നെ ഗൗരവമായിട്ട് നടന്നു. അതുവരെ ഉണ്ടായിരുന്ന തമാശകളും ചിരികളും കളികളും എല്ലാം നിന്നു. കാരണം അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇനി ഒരു തമാശ പറഞ്ഞാൽ അബദ്ധത്തിൽ ഒരു വാക്കോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയമാകട്ടെ എന്ത് പറഞ്ഞാലും ഈ മനുഷ്യൻ ഏറ്റുപിടിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമായ നിമിഷങ്ങളൊക്കെ മാറുന്നറിയാം. അതുകൊണ്ട് ആ ചർച്ച പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചില മനുഷ്യര് ഒത്തിരി നമ്മുടെ ഇടയിലുണ്ട്. അത് ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ ഒരു മനുഷ്യരാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു സ്വീകാര്യമുള്ള മനുഷ്യരായിട്ട് പലപ്പോഴും നമുക്ക് മാറാൻ കഴിയാത്തത്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഹൃദയത്തിൽ നല്ല സ്ഥാനം പിടിക്കത്തക്കവണ്ണം നമുക്കൊക്കെ മാറാൻ കഴിയാത്തതെന്ന് ചിന്തിക്കാറുണ്ട്. ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് കാരണങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിൽ അന്ന് തോന്നിയത് ഞാൻ പങ്കുവെക്കുന്നത്. ഒരു പക്ഷെ അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകാം, പ്രയോജനമില്ലായിരിക്കാം, എനിക്ക് അറിയാൻ പാടില്ല. എങ്കിലും ഞാനിങ്ങനെ പറയാം. ഒന്ന്, ചില മനുഷ്യരുടെ ഒരു ജന്മന ഉള്ള അല്ലെങ്കിൽ പൈതൃകമായി കിട്ടിയ ഒരു സ്വഭാവമാണ്. എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുകയും എന്ത് കണ്ടാലും വളരെ കുപിതമായ മനോഭാവത്തോടുകൂടി ഇടപെടുകയും ചെയ്യുന്ന ചില ജീവിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ധരിക്കരുത്, നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയത്തില്ലെന്ന്. നമുക്ക് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളെ നല്ല കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ വേദപുസ്തക പഠനം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ബോധപൂർവം എന്റെ സ്വഭാവത്തിന്റെ ഈ പ്രശ്നങ്ങളെ മാറ്റണം എന്നുള്ളൊരു വിചാരം കൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വിചാരം. അങ്ങനെ മാറ്റിയെടുത്ത ഒത്തിരി മനുഷ്യരെ എനിക്കറിയാം. നല്ല ഉപദേശങ്ങളൊക്കെ കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും നല്ല മനുഷ്യരോടൊക്കെ സംസാരിച്ചുകൊണ്ട് അടിസ്ഥാന ജനിതകമായിട്ടുള്ള സ്വഭാവ വൈകൃതങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് ബോധപൂർവം മാറ്റി കുടുംബാന്തരീക്ഷങ്ങളെ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷങ്ങളെ സന്തോഷകരമാക്കി തീർത്തിട്ടുള്ള പല മനുഷ്യരെയും എനിക്കറിയുകയും ചെയ്യാം. പലരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. രണ്ടാമതായിട്ടൊരു ചിന്ത എന്റെ മനസ്സിൽ തോന്നുന്നത്, ജീവിതത്തിന്റെ ചില കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ള ചില മനുഷ്യരുണ്ട്. ആ കൈപ്പേറിയ അനുഭവങ്ങൾ അവരെ ഇങ്ങനെ ക്രൂരരാക്കി മാറ്റിയിട്ടുള്ള
ഞാൻ പണ്ട് കണ്ണൂര് ഒരു പള്ളിയില് സുവിശേഷം വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ഘട്ടത്തില് ഞാൻ ഒരിക്കലും മാഞ്ഞു പോകാത്ത അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് മാറിപ്പോകാത്ത ഒരു മനുഷ്യന്റെ ചിത്രമുണ്ട്. ഞാൻ അവിടെ പരിചയപ്പെടുന്നത് തന്നെ പരിചയപ്പെട്ട നിമിഷം ഇപ്പോൾ ഓർക്കുമ്പോഴും എനിക്ക് പേടിയാണ്. കാരണം ഞാൻ താമസിച്ചിരുന്ന പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ചെറിയ കുടിൽ പോലെ ചെറിയൊരു വീടാണ്. അവിടെ എനിക്ക് ഫോണിന്റെ സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എൻട്രൻസിന്റെ അവിടെ ഒരു ചെറിയ ഒരു ഓഫീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓഫീസൊക്കെയാണ്. അതിന്റെ സൈഡ് ശവക്കലറയും അങ്ങനെ എല്ലാം ഈ പള്ളിയും ശവക്കലറയും ഈ ഓഫീസും ഒക്കെ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാലപ്പുറ പുറമക്കാരേ ഉള്ളൂ. ഞാൻ ആ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വിജനമായ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. തുടങ്ങി വെട്ടമോ വെളിച്ചോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. കഴിവതും ഞങ്ങൾ അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ ഒരു 9-10 മണി കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിഞ്ഞ് വൈദികനായി ആദ്യത്തെ നാളുകളില്ല. അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഫോൺ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോഴും ഞാനും എന്റെ വൈഫോട് ഇങ്ങനെ ഫോൺ ചെയ്യാനായിട്ട് ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്നു. അപ്പൊ ഞാൻ ആരുമില്ല അവിടെ കൂറ്റാക്കൂറ്റിട്ടാണ് ഞാൻ കഥക് തുറന്ന് ഞാൻ ഫോൺ ചെയ്തിരിക്കുന്ന അവസരത്തിൽ എനിക്ക് ഒരു ഏകദേശം ഒരു 10:30-11 മണിയായി കാണും. ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. കഥ കടച്ചിരിക്കുക. കഥകളിൽ ഒരു മുട്ട് കേട്ടു. ചെല്ല് ഭയമുണ്ടായിരുന്നു തുറക്കാനായിട്ട്. എങ്കിലും 2-3 പ്രാവശ്യം പൊട്ടിയപ്പോൾ ഒരു ധൈര്യത്തിന് അത് തുറക്കാമെന്ന് വിചാരിച്ചു. തുറന്നു നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം ഒരു 8 അടി ഹൈറ്റും അതിന്റെ ആകാര ഭംഗിയുള്ള ഒരു വലിയൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ മുഖത്തിന്റെ ഭാവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ക്രൂരത ഇപ്പോഴൊരു മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. വെള്ളത്താടിയും വളരെ നീണ്ട മുടികളും ഏതാണ്ട് നരച്ചതും കറുത്തതുമായിട്ടുള്ള ഒരു അങ്ങനെ രീതിയിലുള്ളത്. ഞാൻ വിചാരിച്ചു ആ ശവക്കുഴി ഏതാണ്ട് പ്രഹരം ഇറങ്ങി വരുന്നത് അത് എനിക്ക് തോന്നിയതാണ്. അപ്പൊ അദ്ദേഹം എങ്ങോട്ട് സംസാരിച്ചു വളരെ ഒട്ടും ചിരിക്കുന്നില്ലെന്ന് മാത്രമല്ല എന്നെ നോക്കുന്നത് വളരെ ക്രൂ ഇപ്പൊ വിഴുങ്ങുന്നുള്ളൊരു ഭാവം ആരാന്നുപോലെ എനിക്കറിയില്ല. കാരണം ഞാൻ ഈ പള്ളി വന്നത് അധികം നാളുമായില്ല ഏതാണ്ട് 1-2 മാസത്തോളം സംഭവമായത്. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുഖം ഇങ്ങനെ വെട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഈ ഒരു പ്രാകൃതമായ തരത്തിലായിരിക്കും അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചാരാന്ന് ചോദിച്ചു പറഞ്ഞു ഞാനിത് പരിചയപ്പെടാൻ വന്നതാണ്. അതും ചില രൗദ്രമായ ഭാഷയിലാണ് ഞാനിത് പരിചയപ്പെടാൻ വന്നതാണ്. സാറ നമ്മളൊരാൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ എത്രയോ ചിരിച്ച് സൗമന് ഇതങ്ങനൊന്നുമല്ല വളരെ ക്രൂരമായ ഏതാണ്ട് ഞാൻ ചെയ്തുവെച്ച് ഞാൻ എന്തോ ഉപദ്രവം ചെയ്തു വെച്ച് തിരിച്ചു പറയുന്ന പോലെ. അപ്പൊ ഞാൻ ഉള്ള ധൈര്യം സംഭരിച്ച് നോക്കിയിട്ട് സമയം 10:30 ആയല്ലോ ഇപ്പൊ പരിചയപ്പെടാൻ പറ്റിയ സമയമല്ലല്ലോ നമുക്ക് നാളെ എപ്പോഴേലും വന്നാൽ അദ്ദേഹം പരിചയപ്പെടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ഒഴിവാക്കാൻ ശ്രമിച്ചിരിക്കും പേടിയുണ്ട് എനിക്ക്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ക്രൂരമായിട്ട് അപ്പോഴത്തേക്ക് മുഖച്ചൂട് അദ്ദേഹത്തിന്റെ വികൃതമായി. അറിയാവുന്ന ദൈവത്തെയൊക്കെ ഞാൻ മനസ്സിൽ ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും വിളിച്ചു. ഏതായാലും താമസിക്കാതെ തന്നെ ഒരു 5 അതൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ മുഖത്ത് ഒരേ നോട്ടം നോക്കിയിട്ട് ഒരു ഏതാണ്ട് 5-8 മിനിറ്റ് ഒറ്റ നിപ്പ് ഞാനും അവരും അയാളെ നിൽക്കുകയാണ്. അയാളെ നിട്ട് തിരിച്ചങ്ങ് പോവുകയും ചെയ്തു. മനസ്സിലൊരു നെടുവീർപ്പ് പോകുന്നുണ്ട് ദൈവമേ. അധികം താമസിക്കാതെ ഞാൻ അറിഞ്ഞത് ഇദ്ദേഹം ഞാൻ അന്വേഷിച്ചു നമ്മുടെ ഇടവക്കാരൻ തന്നെയാണ്, പള്ളിയിൽ നിന്ന് വരത്തില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞത് എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വികാരിയച്ചൻ വളരെ അഭിവാദിത അച്ഛനാണ്, ഭയങ്കര ധൈര്യമുള്ള അച്ഛനാ. ഒരിക്കലും അച്ഛൻ ഇതുപോലെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഇദ്ദേഹം വന്നു. അദ്ദേഹം വന്നിട്ട് പോക്കറ്റിന്റെ മടിയിലിരുന്നൊരു പേനാക്കത്തി സ്വന്തം കയ്യേല് ഒന്ന് വരച്ചു. എന്നിട്ട് ചോര ഇങ്ങനെ പൊടിച്ചിട്ട് പിറ്റിയേൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു ഈ ചോര ഉണങ്ങിയാൽ ഇവിടത്തിൽ സംഭവിക്കും. അച്ഛൻ തന്നെയുള്ളൂ എന്റെ പറയാ അവസ്ഥ. അച്ഛൻ പേടിച്ച് ആകെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇയാളങ്ങ് പോയി. അച്ഛൻ പേടിച്ചിട്ട് പനിയായി കിടന്നു. വളരെ ക്രൂരനായ ഒരു മനുഷ്യനാ. ഒരു ഞാൻ അദ്ദേഹത്തെ പറ്റി കേട്ടത് അദ്ദേഹം ഈ വലിയ തടിയൊക്കെ മുറിക്കുന്ന ആരും വേണമെന്നൊന്നുമില്ല, ഒരു കുപ്പി കള്ളു കൊടുത്താൽ മതി വലിയ തടി മുറിച്ചിടും പുള്ളി. ഒരു ദിവസം പുള്ളി 3-4 പോലീസുകാർ പിടിക്കാവുന്ന 4-5 പോലീസുകാർ ചേർന്ന് പിടിച്ച് ഒറ്റ കൂതറിന് അവരെ മാറ്റി. പിന്നെ 2 ജീപ്പ് വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയത്. പക്ഷെ ഞാൻ ഈ ഞാൻ പറഞ്ഞു വന്നത് വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ. എനിക്ക് അന്ന് എനിക്ക് എപ്പോ കൗതുകം തോന്നി ഇതേവായിട്ട് ഇടപഴകണമെന്ന്. ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭാര്യയുമായിട്ട് ബന്ധമൊന്നുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഞാൻ കുറെ വർത്തമാനം പറഞ്ഞ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കഥ എങ്ങനെ പറയാം സമയം പോയതുകൊണ്ട് ഏതാണ്ട് ഒരു 2-3 പ്രാവശ്യത്തെ നിരന്തരമായ ഒരു സഹവർത്തിത്വം കൊണ്ട് എനിക്ക് ഈ മനുഷ്യനെ ഒരുപാട് അവസാനം ഈ മനുഷ്യൻ എനിക്ക് ഒരു പ്രാവശ്യം വഴി വെച്ച് അവിചാരിതമായിട്ട് ഇയാൾ അതിന്റെ ബൈക്കിലൊക്കെ പിടിച്ച് കുലുക്കുമൊക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് എടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കയ്യെ പിടിച്ചിട്ട് കരഞ്ഞു. അച്ഛാ ഈ ചെയ്യുന്നൊന്നും ഞാൻ അറിയുന്നില്ല. എന്നിട്ട് എന്റെ കൈ എന്റെ നെറ്റിയിലൊരു പാട് കണ്ടു. ഞാൻ എന്റെ സഹോദരൻ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ സഹോദരൻ ഇതുപോലൊക്കെ തന്നെയാണ് കയ്യിലൊരു ആയുധം കൊണ്ട് വെട്ടിയ പിന്നെ എന്റെ നെറ്റിക്ക് പാട് കണ്ടു. അതിൽ പിന്നെ എനിക്ക് ചെയ്യുന്നത് മദ്യപിച്ച് കഴിയുമ്പോൾ അമിതമായിട്ട് മദ്യപിക്കുമ്പോൾ എനിക്ക് ചെയ്യുന്നതെന്നാണ് അറിയാൻ പറ്റും. അത്ര ക്രൂരമായ ഒരവസ്ഥയിൽ എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ചൊരു സംഗതിയാണ്. അപ്പം കാരണം അയാളെ എന്റെ കയ്യിൽ രണ്ട് കയ്യിൽ ഇത്രയും ബലിഷ്ടമായ കൈ കൊണ്ട് എന്റെ കയ്യെ പിടിച്ചിട്ട് അയാളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇന്ന് കരയുന്നത് കണ്ടപ്പോൾ ഇന്നും ആ ചിത്രം എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പലപ്പോഴും ചില മനുഷ്യർ ക്രൂരനും തോന്നുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതാണ് അവരെ ക്രൂരരാക്കിയത്. അപ്പൊ നമ്മളവരെ ആ രീതിയിൽ കാണുമ്പോൾ ആ ഒരു മനോഭാവത്തോടുകൂടി അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം ഭയങ്കരമായിരിക്കും. പക്ഷെ ഈ മനുഷ്യനെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയത് ഇയാളുടെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ ഇയാൾക്ക് യാതൊരു അല്ല തന്നെ പറഞ്ഞിട്ട് അതായത് എനിക്ക് യാതൊരു സുഹൃത്തുക്കളും എന്റെ വീട്ടുകാർക്ക് പോലും തന്നെ വേണ്ട. കാരണം ഈ രീതിയിൽ ഇടപെടുമ്പോൾ ഭാര്യയ്ക്ക് മക്കളൊക്കെ ഒന്നും വേണ്ട, ഒറ്റപ്പെട്ട ഒരു മനുഷ്യനായിട്ട്. പക്ഷെ ഇങ്ങനെ ഒറ്റപ്പെടുന്ന മനുഷ്യരിലും ഒരു ആർദ്രമായ മനസ്സുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒരുപക്ഷെ ഇത് നമ്മളും ആകാം. നമ്മളിത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും സ്നേഹത്തോട് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു പക്ഷേ നമ്മുടെ ഈ ക്രൂരമായ ഭാവങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നത്. മൂന്നാമതായിട്ട് നമ്മളിങ്ങനെ കാണുന്ന ഒരു അനുഭവമാണ് പല ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ ഞാൻ ഒരു സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരു വേദോത്സവത്തിലെ സംഭവം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസമരിക്കാം എന്ന് ദൈവസന്നിധിയിൽ വിചാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ചില തൊഴിലുമായിട്ട് ഏർപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജന്മന ഉണ്ടാകുന്നവരുണ്ട് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ചില അനുഭവങ്ങളുണ്ട്. മൂന്നാമതായിട്ട് ചില മനുഷ്യരൊക്കെ ക്രൂരരാകുന്ന ചില തൊഴിലുമായിട്ട് അനുഭവപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ അവർ ഏർപ്പെട്ടിരിക്കുന്ന ജോലി തൊഴിൽ അവരെ ചിലപ്പോൾ ഇങ്ങനെ ചില ക്രൂരരാക്കാറുണ്ട്. നമുക്കറിയാവുന്ന ഈ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ചില പട്ടാളക്കാര് കുറെ വർഷം സേവനമൊക്കെ കഴിഞ്ഞ് അവരാകുമ്പോൾ അവരുടെ ഇടപഴകിയിൽ ചില തിട്ടയും ദേഷ്യങ്ങളും കോപങ്ങളും. ഞാൻ ഓർക്കുന്ന എന്റെപ്പനൊരു പട്ടാളക്കാരനാണ്. നാട്ടിലേക്ക് വരുമ്പോഴ ഇപ്പൊക്കെ മാറി, പണ്ടത്തെ കാലത്തൊക്കെ നാട്ടിൽ പട്ടാളക്കാരൻ വരുമ്പോഴത്തേക്ക് മനുഷ്യർ വിചാരിച്ച തോക്കുണ്ട് കയ്യില്, ആയുധമുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും ഇടപെടുന്ന കാലല്ല. പോലീസുകാരുടെ അടുത്ത് ഇപ്പോഴും നമുക്കറിയാം പോലീസുകാരെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഭയത്തോട് അല്ലെങ്കിൽ അകറ്റി നിർത്താനായിട്ടാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ടായിരുന്നു, കണക്ക് പഠിപ്പിക്കും സാറ്, 15 വർഷം പഠിപ്പിച്ചാണ് കണക്ക്. നമ്മൾ ഈ പല അധ്യാപകരെ ഓർക്കുന്ന ഈ അധ്യാപകനെ ഞാൻ മറക്കത്തില്ല. കാരണം എന്നറിയാം ഈ 4-5 വർഷം അദ്ദേഹം പഴയ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് എന്നെ പോലെ ഉള്ളവനെയൊക്കെ പഠിപ്പിച്ച് പുള്ളിയുടെ ചിരി പോയതായിരിക്കും എന്ത് തന്നെയാണെങ്കിലും. കാരണം ചില മനുഷ്യരെയൊക്കെ പഠിപ്പിക്കുമ്പോഴുള്ള ചിരിയുടെ പോയി കിട്ടും, ചിലപ്പോൾ അതായിരിക്കും അങ്ങനെ പോയത് എന്ത് തന്നെ. ഞാൻ ഒരിക്കൽ പുള്ളി ചിരിക്കുന്ന കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ചില മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ചില മനുഷ്യരുടെ തൊഴില് ചില മനുഷ്യരെ ഇങ്ങനെ മാറ്റിയെടുക്കാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന യാക്കോബിന്റെ സഹോദരൻ എശാവ്. എശാവിനെ പറ്റി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം എശാവിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും യാക്കോബ് എശാവിനെ പരിചയപ്പെടുത്തുന്നത് ഒരു ക്രൂരനായ ഒരു മനുഷ്യനായിട്ടാണ്. പ്രത്യേകിച്ച് ഈ യാക്കോബ് തന്റെ സഹോദരന്റെ സന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ തിരിച്ച് തന്റെ പിതൃഭവനത്തിലേക്ക് അപ്പനെ അമ്മയും ഒക്കെ കാണണം അല്ലെങ്കിൽ നാട്ടുകാരനെ കാണണം എന്നൊക്കെ യാക്കോബിന് ആഗ്രഹമുണ്ടെങ്കിലും യാക്കോബിൽ ഒരിക്കലും അത് സാധിക്കാതെ പോയത് ഈ സഹോദരൻ തന്നെ എങ്ങനെ പ്രതികരിക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും സഹോദരൻ പ്രതികരിക്കുന്നതിന് കാരണമുണ്ട്. നമുക്കറിയാമല്ലോ വിശന്നു വന്ന ഏശാവിന് പാൽ പായസം കൊടുത്ത് തന്റെ ജ്യേഷ്ഠാവകാശം പിടിച്ചു പറ്റി, അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. തന്റെ കുതികാല് പിടിച്ച് ആദ്യം പുറത്തു വന്ന ആളാണ്, അതുപോലെ തന്നെ അപ്പന്റെ മുമ്പാകെ ജ്യേഷ്ഠനാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു. അപ്പൊ ഈ കോപമൊക്കെ ഈ യെശാവിനുണ്ട്. എന്നാൽ ഈ യെശാവ് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു കാരണമാണെങ്കിലും യെശാവിന്റെ ക്രൂരതയ്ക്ക് മറ്റു രണ്ട് കാരണങ്ങളുള്ളത്, ഒന്ന് തന്റെ വീട്ടിൽ തനിക്ക് ലഭിച്ച സുഖകരമല്ലാത്ത ചില അനുഭവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിലെ സാഹചര്യങ്ങൾ പലപ്പോഴും പല മനുഷ്യരെയും കോപമുള്ളവരാക്കാം. നമുക്ക് യെശാവിന്റെ വീട്ട് നമ്മൾ നോക്കുമ്പോൾ അമ്മ യാക്കോബിനെ സ്നേഹിച്ചു, അപ്പൻ യെശാവിനെ സ്നേഹിച്ചു. അപ്പൊ അമ്മയുടെ സ്നേഹം കുട്ടിക്കാലം മുതൽ അന്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് യെശാവിന്. അതുകൊണ്ട് ഈ അമ്മയുടെ സ്നേഹത്തിനാണല്ലോ പലപ്പോഴും ആർദ്രതയും കരുണയും ഉള്ളത്. അപ്പൊ ആ അമ്മയുടെ വാത്സല്യവും കരുണയും ആർദ്രതയും കിട്ടാതെ പോയത് യെശാവിന്റെ ജീവിതത്തിലെ ഒരു കുറവാണ്. നേരത്തെ പറഞ്ഞത് വീട്ടിലെ സാഹചര്യങ്ങൾ മനുഷ്യനെ പൂർണ്ണമാക്കുന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമതായിട്ട് താൻ ഏർപ്പെട്ടിരിക്കുന്ന തൊഴില്, നേരത്തെ ഉറപ്പിച്ചതുപോലെ തന്നെ ഈ തൊഴില്, യാക്കോബ് കൂടാരവാസിയാണെന്നാ പറഞ്ഞത്. കൂടാരവാസി എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ താമസിക്കുന്നവനാ. അപ്പൊ അപ്പന്റെ അമ്മയുടെയും സഹപ്രവർത്തകരുടെയും സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടി ജീവിക്കാനുള്ള സാഹചര്യം യാക്കോബിനുണ്ട്. എന്നാൽ യെശാവ് അങ്ങനെ ആയിരുന്നില്ല. അയാളെ പറ്റി പറയുന്നത് അയാൾ വേട്ടക്കാരനായിരുന്നാ പറഞ്ഞത്. വേട്ടക്കാരന്റെ പ്രത്യേകത നമുക്കറിയാം, എപ്പോഴും ആയുധം കയറങ്ങളിലുണ്ടെന്ന് മാത്രമല്ല മറ്റു ജീവികളെ കൊന്ന് അവരുടെ ചോര കണ്ട് അറപ്പ് മാറിയൊരു വ്യക്തിത്വമായി യെശാവിന്റെ. അപ്പൊ യെശാവിന്റെ തൊഴിലും തന്നെ ആക്കിയതാണ്. അതോടൊപ്പം തന്നെ സഹോദരന്റെയും ലഭിച്ച ക്രൂരമായിട്ടുള്ള പരിചരണങ്ങളും ഇതൊക്കെ യശാവിനെ എന്താക്കി മാറ്റി? ഒരു വളരെ ക്രൂരനായ മനുഷ്യനായിട്ട് മാറ്റി. അതുകൊണ്ട് തന്നെ ഈ യശാവിന്റെ അടുത്ത് യാക്കോബിന് കടന്നു ചെല്ലാനായിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ തന്റെ കുട്ടിക്കാലത്തെ തന്റെ അനുഭവം, തന്റെ കുടുംബത്തിൽ നിന്ന് തനിക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങള്, മൂന്നാമതായിട്ട് തന്റെ തൊഴില് തനിക്ക് നേടിയെടുത്ത തന്റെ സ്വഭാവത്തിന്റെ വൈകൃതം, ഇത് മൂന്നും യശാവിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് കൊല്ലാനും ഉപദ്രവിക്കാനും മാത്രമുള്ളൊരു സ്വഭാവ വൈകൃതമാണ്. എന്നാൽ പിന്നീട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ 34 വാക്യം ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, 32-33 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ യാക്കോബ് തന്റെ അപ്പ അമ്മായിയപ്പന്റെ ഭവനത്തിലെ സേവനങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം തന്റെ പിതൃഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക, പല പ്രാവശ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സഹോദരനെ പറയുന്നു കഴിഞ്ഞില്ല. എന്നാൽ അവസാനം ഈ യാക്കോബ് സഹോദരനെ കാണാനായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളെയൊക്കെ കാണാനായിട്ട് സ്വന്തം നാട്ടിലേക്ക് കടന്നു വരികയാണ്. ഈ യാക്കോബ് കടന്നു വരുമ്പോൾ യാക്കോബിന്റെ ഉള്ളിൽ അതിഭയങ്കരമായ പേടിയുണ്ട്. തന്റെയും തന്റെ ഭാര്യയുടെയും ഭാര്യമാരുടെയും തന്റെ മക്കളുടെയും ഒക്കെ ജീവിതം അപായപ്പെടും എന്നുള്ള ചിന്തയോടുകൂടിയാണ് യാക്കോബ് കടന്നു വരുന്നത്. യാക്കോബ് ഈ കടന്നു വരുമ്പോഴത്തേക്ക് യാക്കോബ് ഒത്തിരി തന്റെ ആടുപാടുകളും പരിചാരികളും എല്ലാം ഉണ്ട്. കുറെ സമ്മാനങ്ങൾ ആദ്യം കൊടുത്തു വിടുന്നു, എന്നിട്ട് തന്റെ കൂട്ടത്തെ 2-3 കൂട്ടമായിട്ട് മാറ്റി നിർത്തിപ്പിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടന്റെ കോപം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ കുറെ പേരെ കൊന്നു കഴിയുമ്പോൾ ആ കോപം ഇച്ചിരി അടക്കുമെങ്കിൽ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ള ഒരു ചിന്തയില് കുറെ ആളുകളെ ഇങ്ങനെ മാറ്റി നിർത്തി. ഏറ്റവും പിന്നിലായിട്ടാണ് യാക്കോബും തന്റെ ഭാര്യമാരും തന്റെ മക്കളും കടന്നു വരുന്നത്. ഇപ്പൊ യാക്കോബിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് അതിഭീകരമാ. എന്ത് സംഭവിക്കാം തന്റെ കുടുംബത്തിന്റെ? കാരണം അത്ര കണ്ട് വൈരാഗ്യം യശാവിൽ ഉണ്ടെന്ന് മാത്രമല്ല, യാക്കോബിനെ മൊത്തമായിട്ട് കീഴ്പ്പെടുത്താനുള്ള കായിക ബലവും യശാവിനും കൂടെയുള്ളവർക്കുമുണ്ട്. കാരണം അറിയാമല്ലോ അദ്ദേഹം ഒരു വേട്ടക്കാരനായിരുന്നു. അപ്പൊ കുട്ടിക്കാലം മുതലുള്ള ആ ഒരു ആരോഗ്യവും എല്ലാം ഈ യാക്കോബിന് ഇതൊക്കെ ഭയമാണ് യശാവിനെ. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി യാക്കോബ് കടന്നു വരിക. അത് മാത്രമല്ല, ഈ യാക്കോബ് ആദ്യത്തെ ഒരു കൂട്ടത്തെ യശാവിന്റെ അടുത്ത് വരുമ്പോൾ അവർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ യശാവ് 400 പേരിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നു. ഇത് കേട്ടപ്പോഴേ യാക്കോബിന്റെ ഗ്യാസ് പോയി, കൊടുത്ത സമ്മാനമൊന്നും ഒന്നുമില്ലെന്ന ആളായിപ്പോയി. പിന്നെയും കുറെ ആൾക്കാരെയൊക്കെ വിട്ട് അവസാനം ഈ യാക്കോബും ഈ യശാവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു രംഗമുണ്ട്. ഞാൻ പറയും, ഇറ്റ്സ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ദ ബൈബിൾ. ഈ രണ്ടുപേരും കൂടിക്കാണുമ്പോൾ 10 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, 33 അധ്യായം, എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. എന്നിട്ട് യാക്കോബും രണ്ടുപേര് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. യാക്കോബ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, 10 വാക്യത്തിന്റെ അവസാന ഭാഗം, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തല്ലോ. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുന്നു. നോക്കണം, അത്രമാത്രം സഹോദരനെ കൊല്ലാൻ വൈരാഗ്യമുള്ള യശാവിന്റെ മുഖം എങ്ങനെയാണ് ഈ കോപത്തിന്റെ അല്ലെങ്കിൽ ക്രൂരന്റെ മുഖം മാറി ദൈവത്തിന്റെ മുഖമായിട്ട് മാറിയത്? കാരണം ക്ഷമിക്കാനും സ്നേഹിക്കാനും ഉള്ള ഒരു മനുഷ്യന്റെ പ്രതിച്ഛായയുടെ പേരാണ് ദൈവത്തിന്റെ മുഖം. ക്ഷമിക്കാൻ മനസ്സുള്ളവന് മാത്രമേ, കാരണം യാക്കോബ് ഇത് പറയുമ്പോൾ ദൈവ അനുഭവങ്ങൾ ഉണ്ടായ മനുഷ്യനാണ് യാക്കോബ്. അപ്പൊ ദൈവത്തിന്റെ രൂപം എന്താണെന്ന് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ മൊത്തം കണ്ടാന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ രൂപം എന്താണെന്ന് തിരിച്ചറിയുള്ളവനാണ് യാക്കോബ്. ആ യാക്കോബാണ്, ആ ദൈവത്തിന്റെ മുഖം കണ്ട് സംതൃപ്തിപ്പെട്ട യാക്കോബാണ് സ്വന്തം ക്രൂരനായ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുന്നു. കാരണം ആ ക്രൂരതയുള്ള മുഖം മാറാനായിട്ട് കാരണം ക്ഷമിക്കാനുള്ള മനസ്സ് യശാവ് കാണിച്ചത് കൊണ്ടാണ്. ഈ ക്ഷമിക്കാനുള്ള മനസ്സ് യശാവിനുണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? അത് യശാവിന്റെ മാത്രം കഴിവല്ല, അത് യാക്കോബിന്റെ കഴിവാ. എന്താണ് യാക്കോബിന്റെ കഴിവ്? 32 അധ്യായം അവസാന ഭാഗം, ആദ്യം സമ്മാനം കടുത്തൊക്കെ കഴിയുമ്പോൾ എന്നിട്ടും സഹോദരൻ തനിക്ക് നേരെ വരുന്നുവെന്ന് അറിഞ്ഞ യാക്കോബ് ചെയ്തൊരു പ്രക്രിയ എന്താണെന്നറിയാവോ? കാരണം തന്റെ കഴിവും തന്റെ സമ്മാനങ്ങളും ഒന്നും ഈ സഹോദരന്റെ കോപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിഞ്ഞ യാക്കോബ് അവസാനം ചെയ്യുന്നത് താൻ തന്റെ ഭാര്യയും മക്കളെയും ഒക്കെ യാബോക്കിന് അപ്പണം കടത്തിയിട്ട് ഇപ്പറം കടന്ന യാക്കോബ് ഒരു രാത്രി മുഴുവൻ സർവശക്തനായ ദൈവത്തോട് മല്ലിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, നീ എന്നെ രക്ഷിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ കവിണ്ണ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ യാക്കോബിന് ഒരാത്മീക തിരിച്ചറിവുണ്ടാവും. ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഈ യശാവിന്റെ കോപം മാറി യശാവ് നല്ലവനായിട്ട് മാറിയത്. അതുകൊണ്ടാണ് കർത്താവ് പർവ്വതത്തിന് മുകളിൽ കളിച്ചു പറഞ്ഞത്, നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. എന്തിനാണ് ശത്രുക്കൾ വേണ്ടി പ്രാർത്ഥിക്കുക എന്നറിയാമോ? ഈ ശത്രു വേണം ഒരിക്കൽ നിന്നെ സ്നേഹിച്ച് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇന്ന് പലപ്പോഴും നമ്മളിലുള്ള ശത്രുത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ മരിക്കുന്നതാണ് പറയേ ഈ ശത്രുവിനെ ശത്രുവായി കാണുമെന്നുള്ളതാണ്. പക്ഷെ ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മോട് ചേരാത്ത മനുഷ്യർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു ഒരു വിശാല മനസ്സ് ഞാനും നിങ്ങളും കാണിക്കുമ്പോൾ അവിടെ രക്ഷപ്പെടുന്നത് നമ്മുടെ മനസ്സ് മാത്രമല്ല, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും തോറും നമ്മുടെ മനസ്സ് ഇങ്ങനെ ക്ഷമിക്കുന്ന യാക്കോബ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുഖമായിട്ട് നമ്മൾ വളരും. അതോടൊപ്പം തന്നെ നമുക്ക് എതിർപ്പുള്ള ആളുകളെ നേടാനോട് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടും. നമ്മൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് യാക്കോബ് ഈ സഹോദരനെ നേടിക്കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് താന് തന്റെ സഹപ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ കുടുംബവുമായിട്ട് പരിചാരകരുമായിട്ട് ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുന്നു. ആദ്യം ചെയ്യുന്നത് അവിടെ ഒരു ഒരു കല്ലുകൊണ്ടൊരു ബലിപീഠമുണ്ടാക്കി സർവശക്തനായ ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അതോട് സമാധാനത്തോട് അവൻ ആ ദേശത്ത് പോയി വസിച്ചു എന്നാണ് യാക്കോബിനെ പറ്റി പറയുന്നത്. ഈ സമാധാനം മുഴുവൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണം ഈ നല്ല മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും നമുക്കറിയാം ഇതൊക്കെ ഈ ചിന്ത ഞാനായിട്ട് പറയാനായിട്ട് കാരണം പോട്ടെ നാട്ടുകാരോടുള്ള അല്ലെങ്കിൽ പള്ളിയിലുള്ള സഹപ്രവർത്തകരോടുള്ള വൈരാഗ്യം പോട്ടെ, സ്വന്തം വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ വൈരാഗ്യത്തോടെ കഴിയുന്ന അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങളോട് തന്നെ വൈരാഗ്യത്തിൽ കഴിയുന്ന എത്ര പേരുണ്ട്? ചിലപ്പം നമ്മുടെ വൈരാഗ്യത്തിന് എതിർത്തൊരു കാരണമുണ്ടാകും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഭൂമിയിലെ കാരണങ്ങളൊന്നും കാരണമല്ല. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മനോഭാവത്തോടുകൂടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ മരിച്ചു പോകും. പക്ഷേ നമ്മുടെ ആത്മാവിൽ ആ ഒരു വൈരാഗ്യത്തിന്റെ ആ ഒരു കുറവിന്റെ കറ ഇന്ന് നിലനിൽക്കും. അത് കഴുകിക്കളയണ്ടേ? എപ്പോഴാ കഴുകിക്കളയണേ? മരിക്കുന്നതിന് മുമ്പെങ്കിലും നമുക്കും ലഭ്യമാകണം ദൈവത്തിനൊരു മുഖം. ആ ദൈവത്തിന്റെ മുഖം സാധ്യമാകപ്പെടുമ്പോഴാണ് എന്റെ നിങ്ങളുടെ ജീവിതമൊക്കെ നമ്മളിലൊക്കെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ മനുഷ്യരിലും ഈ ദൈവത്തിന്റെ ഒരു മുഖമുണ്ട്. ആ ദൈവത്തിന്റെ മുഖം ലോകത്തിന്റെ മുമ്പാകെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന സന്തത സഹചാരിയുടെ മുമ്പാകെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നത് നമ്മളിൽ ആ വൈരാഗ്യത്തിന്റെ വേരിനെ വൈരാഗ്യത്തിന്റെ വിത്തിനെ വേരോടെ പിഴുതു കളയുമ്പോഴാണ്. ഈ പറയുന്നത് എത്ര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, എളുപ്പമാകും. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെ പ്രാർത്ഥിക്കും തോറും ഈ വൈരാഗ്യത്തിന്റെ കല്ല് അലിഞ്ഞ് ഇല്ലാതാവുക ചെയ്യുന്നത്. ആ എന്നാ കല്ല് അലിഞ്ഞ് ഇല്ലാതാകുന്നു, പിന്നെ നമുക്ക് തോന്നുന്ന ഒരു വികാരം സ്നേഹിക്കാൻ മാത്രമാണ്. അത് ആ സ്നേഹിക്കാനുള്ള മനസ്സെത്തി ചേരുമ്പോഴാണ് നമ്മൾ ദൈവീകരായിട്ട്. അങ്ങനെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതെന്തിനാണെന്നറിയാമോ? ആ ഭാഗം നമ്മൾ വായിച്ചല്ലോ, കണ്ണിന് വരാൻ എന്നൊക്കെ പറഞ്ഞതിന്റെ അവസാനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരാനായിട്ട് തന്നെ. ആർക്ക് വേണ്ടിയിട്ടാ? ഞാൻ നിങ്ങൾ അങ്ങ് അതിനു വേണ്ടിയിട്ടാ. ഇതിന്റെ എല്ലാം അവസാനം അതാ, സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ. അതുകൊണ്ട് ഈ വിചാരങ്ങളും ഈ ചിന്തകളും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് സ്വർഗസ്ഥനായ അപ്പന്റെ മക്കളായി തീരാനായിട്ടാണ്. അതിനപ്പുറം ഒരു ഐഡന്റിറ്റി നമ്മുടെ ലോകത്തിലില്ല. അത് ഈ ലോകത്തിൽ നിന്ന് അവസാനിക്കുന്ന ഒരു ഐഡന്റിറ്റിയും അല്ല. ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ ഒരു നിത്യമായ ഐഡന്റിറ്റി ഈ ലോകത്തിൽ വെച്ച് തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും നമുക്ക് തോന്നി പള്ളിയിലൊക്കെ നമ്മൾ വിദ്വേഷിക്കുന്ന പല മനുഷ്യരോടും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുമായി ബന്ധപ്പെട്ട ഒരു പല മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നുണ്ടാക്കുമെന്ന് ചിന്തിക്കാറുണ്ട്. അതൊന്നും അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ആരൊക്കെയോ പറഞ്ഞ് ചെവി ഏറിയേറ്റി കൊണ്ടിട്ട് എന്തൊക്കെയോ തുമ്പ് കിട്ടിട്ട് അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തന്നുണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ പള്ളികളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ സ്വർഗതുല്യമാകേണ്ടതാണ്. ഒന്ന് മാത്രം ശ്രമിച്ചാൽ മതി, ഈ വാക്യം ഒന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒന്ന് ഇറക്കിയിട്ടൊന്ന് ഒന്ന് ആണിയടിച്ച് വിട്ടാൽ മതി പോകാതെ. ആ ചിന്തകളൊക്കെ നമ്മൾ ഹൃദയത്തിൽ രൂപപ്പെട്ട് വരുമ്പോൾ ഓരോ വ്യക്തിയോട് സംസാരിക്കുമ്പോഴും നമുക്ക് ആ സ്നേഹത്തിന്റെ സൗമനസ്യത്തിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മളോട് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞത് ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. കുറെ വേദവസം വായിച്ചുകൊണ്ടും കുറെ പള്ളി പോയതുകൊണ്ടും തിരുശരീരത്തിനെ സ്വീകരിച്ചതുകൊണ്ടും നമ്മളിത് ഇതൊക്കെ അതിനുള്ള സാധ്യതകളാണ്. സത്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. മുഴുവൻ നമ്മുടെ കർത്താവിന് തിരിച്ചിൽ അനുഭവിക്കുമ്പോൾ ഈ ഇതിന്റെ ബോളിൽ എത്തിയിട്ട് വേണം അത് അനുഭവിക്കാൻ. അപ്പോഴാണ് നമുക്ക് ആ ചൈതന്യം കൂടുതൽ ലഭ്യമാകുന്നത്. ഞാൻ വാക്കുകൾ ഉപസമരിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായിട്ട് തീരാനായിട്ട്. നമുക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും നാം ആയിരിക്കുന്ന ചെറിയ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കൂട്ടായ്മയിൽ അങ്ങനെ ദൈവമുഖമുള്ളവരായി മറ്റുള്ളവരുടെ മുമ്പാകിൽ പ്രകാശിപ്പിക്കുവാനും അത് മറ്റുള്ളവരിലും ആ പ്രകാശം പങ്കുവെക്കുവാനും ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനരായ വൈദിക ശ്രേഷ്ഠ കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിലെ നല്ലൊരു ചിന്ത പകർന്നു തന്ന ബഹുമാനപ്പെട്ട രാജേഷനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ ഗ്രൂപ്പിന്റെ നാമത്തിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള നാമത്തിലും അറിയിച്ചുകൊള്ളുന്നു. അച്ഛന്റെ പ്രസംഗങ്ങളെല്ലാം കണ്ടംപററി സബ്ജക്റ്റിനെ ആസ്പദമാക്കി വളരെ ലളിതമായിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞുകൊടുത്ത് അതിന് കഥകളും ഉപമാകഥകളും അതുപോലെയുള്ള എക്സ്പീരിയൻസും എല്ലാം കാണിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അത് വളരെ ആഴമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ പതിക്കുന്നതിന് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:38 തൊട്ടുള്ള വാക്യങ്ങളാണ്, 38-39 വാക്യങ്ങളാണ് ആസ്പദമാക്കി ബഹുമാനപ്പെട്ട അച്ഛൻ സംസാരിച്ചത്. മത്തായിയുടെ സുവിശേഷം നാം നോക്കുമ്പോൾ ഏകദേശം 28-35 വർഷങ്ങൾ കർത്താവിന്റെ മരണത്തിന് ശേഷം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സുവിശേഷ ഗ്രന്ഥമാണ്. ഒരു യഹൂദനാൽ, മത്തായി എന്ന യഹൂദനാൽ എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായിയെക്കുറിച്ച് പറയുമ്പോൾ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ കണക്ക് പുസ്തകവും മാത്രം അവനവിടെ വെച്ചിട്ട് കർത്താവിന്റെ പുറകെ പോയി. പക്ഷെ അവൻ ഉപയോഗിച്ചിരുന്ന പേനായും എടുത്തോണ്ട് പോയി എന്നാണ് പറയുന്നത്. ആ തൂലികയിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവ് മുഖാന്തരം മനോഹരമായിട്ടുള്ള ഒരു ന്യൂ ടെസ്റ്റമെന്റിലെ ഗോസ്പൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഒരു പുസ്തകം നമുക്ക് ലഭിക്കുന്നത്. ആ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞാല് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മത്തായി വാസ് എ ബ്രിഡ്ജ് ബിൽഡർ, അതായത് ഒരു പാലം പണിയക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ബ്രിഡ്ജ് ബിൽഡറിന്റെ തന്നെ ലാറ്റിനിൽ ഒരുപാട് മീനിങ്ങുകളൊക്കെ ഉണ്ട്. ഈ പ്രീസ്റ്റിന് ഒക്കെ പറയുന്നത് ബ്രിഡ്ജ് ബിൽഡേഴ്സ് എന്നാണ്. ഇനിവേ, ഇവിടെ പഴയ നിയമമാകുന്ന മലാഖായി പുസ്തകത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് വരുന്നതിന് ഏകദേശം 400-420 വർഷത്തെ ഗ്യാപ്പുണ്ട്. അവിടെ ഒരു യഹൂദനെ അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് ഉണ്ടായി എന്നും പറഞ്ഞ് ആരംഭിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 5:11 നോക്കി ആദാമിന്റെ സന്തത പരമ്പരകളെ ഒരു ജീനിയോളജി അവിടെ കാണാം. അത് ആദാമിന്റെ സന്തതി പരമ്പരയാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 1:1 ആരംഭിക്കുന്നത് തന്നെ യേശുക്രിസ്തുവിന്റെ വംശാവലിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇവിടെ യഹൂദന് വേണ്ടിയിട്ട് ഒരു രാജാവിനെ, ദാവീദിന്റെ വംശത്തിലുള്ള ഒരു രാജാവിനെ കാണിച്ചു കൊടുക്കുകയാണ് മത്തായി ചെയ്തത്. ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല, എങ്കിലും അന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മത്തായി ഒരു പുതിയ വിശ്വാസ സമൂഹത്തെ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് സഭയെന്ന എക്ലാസിയ എന്ന ഒരു വിശ്വാസ സമൂഹത്തെയും പരിചയപ്പെടുത്തുന്നുണ്ട് മത്തായി. ഇതിലെ 5-ാമത്തെ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ, 5-ാമത്തെ അധ്യായത്തെ കുറിച്ച് പറയുമ്പോൾ അത് ദ സെർമൻ ഓൺ ദ മൗണ്ട് എന്നറിയപ്പെടുന്നതാണ്. നമ്മളൊരു ഗ്രൂപ്പാണ്, 5, 6, 7, 8 അല്ലെങ്കിൽ ഈ 3 അധ്യായങ്ങൾ, 5, 6, 7 ഈ 3 അധ്യായങ്ങൾ സെർമൻ ഓൺ ദ മൗണ്ട് എന്നറിയപ്പെടുന്നതാണ്. ഈ സെർമൻ ഓൺ ദ മൗണ്ട് എന്ന് പറയുമ്പം അത് വളരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതും വളരെ വ്യാപകമായിട്ട് അതിനെക്കുറിച്ച് പിന്നെ ഡിസ്കോഴ്സുകൾ നടത്തിയിട്ടുള്ളതുമായിട്ടുള്ള അധ്യായങ്ങളാണ്. ഒരു ഗ്രൂപ്പ് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സാൽവേഷൻ ലഭിക്കണമെങ്കിൽ വി ഹാവ് ടു ഫോളോ വാട്ട് ജീസസ് സെഡ് ഇൻ ദ മൗണ്ട് എന്നാണ്. ഒരു സാൽവേഷന്റെ അനുഭവം ഇത് മുഖേന നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത് ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുന്നത് ഇത് പിന്നെ വരുവാനിരിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ദ ഫ്യൂച്ചർ കിങ്ഡം ഓഫ് ദ ഹെവൻ അവിടെയാണ് ഇത് സാർവത്രികമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അനദർ ഗ്രൂപ്പ് കോൾ ഇസ് ദ ചാർട്ടർ ഓഫ് ദ വേൾഡ് പീസ്. ഇന്ന് ലോകത്തിലെ ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ വേൾഡ് പീസിന്റെ ഒരു ചാപ്റ്റർ ഓഫ് മാഗ്നക്കാർട്ട എന്ന് പറയുന്ന മാതിരി ഇതൊരു ചാപ്റ്റർ ഈ മൂന്ന് അധ്യായങ്ങൾ വായിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് വായിച്ചാലും പഠിച്ചാലും അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അവസാനമായിട്ടുള്ള ഭാഗങ്ങൾ. അതുതന്നെയാണ് അച്ഛൻ പറഞ്ഞു വന്നത് തന്നെയും ഇത് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു പ്രാക്ടീസ്. ആദിമകാലത്തുണ്ടായിരുന്ന നിയമങ്ങളെ മോശയുടെ നിയമസംഹിതയില് പറഞ്ഞിരുന്ന പിന്നെ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കല്ല്, കണ്ണ് ഇങ്ങനെയുള്ള ഒരു നിയമസംഹിത അന്നത്തെ ആ സംസ്കാരത്തിന് ചേരുന്ന വിധത്തിൽ അവരെ നിയമത്തിന് വിധേയരാക്കി കൊണ്ടുപോകുന്നതിനും സമാധാനമുണ്ടാക്കുന്നവരുമായി രൂപാന്തരപ്പെടുന്നതിനുമായിട്ടുണ്ടാക്കിയതാണ്. എന്നാൽ കർത്താവ് പറയുമ്പോൾ കൊണ്ടു പറയുമ്പോൾ നിന്റെ ഒരു ചകിട്ടത്തടിച്ചാൽ മറ്റേ ചകിട്ടോട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നു. ആ ചകിട്ടത്തടിച്ചു കഴിഞ്ഞാലോ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ എന്ന് കർത്താവ് പറയുന്നില്ല. അവിടെ അടികിട്ടിക്കഴിഞ്ഞാൽ യു സഫർ ഇറ്റ്, സഫർ ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്യുക. മനുഷ്യന്റെ ട്രേറ്റ് അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് പിന്നെ അച്ഛൻ സൂചിപ്പിച്ചിരുന്നു. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവന്റെ പേഴ്സണാലിറ്റി. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ വാട്ട് ഈസ് ദ പേഴ്സണാലിറ്റി, ദ പേഴ്സണാലിറ്റി കൺസിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത് അവന്റെ സ്പിരിറ്റ്, സോൾ, ബോഡി ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് അവന്റെ വ്യക്തിത്വമാകുന്നത്, അവന്റെ പേഴ്സണാലിറ്റി ആകുന്നത്. ഈ പേഴ്സണാലിറ്റിക്ക് ചില ഇൻബോൺ ട്രെയ്റ്റ്സ് ഉണ്ട്, അതൊരിക്കലും മാറ്റാൻ സാധിക്കത്തില്ല. അത് നമ്മുടെ ജനറ്റിക്കൽ മേക്കപ്പിൽ തന്നെ കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ആദാമിൽ നിന്ന് പാപം ഉത്ഭവിച്ചുവെങ്കിൽ ആദാമിലെ സന്തതികൾ എല്ലാവരും മനുഷ്യനിൽ എല്ലാവരും പാപം ചെയ്തു, ഒരുത്തനും ദൈവദേശം നഷ്ടപ്പെട്ടു, ഒരുത്തനും പാപം ചെയ്യാത്തതിനില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മൾ വായിക്കുന്നതിലുമൊക്കെ കുർബാനയിലൊക്കെ കേൾക്കുന്നതാണ്, കർത്താവെ നീ മാത്രമേ ലോകത്തെ മനുഷ്യനായിട്ട് പാപമില്ലാത്തവനായി ജീവിച്ചവനുള്ളല്ലോ എന്ന്. അപ്പൊ ആ ട്രെയ്റ്റ് നമുക്ക് ഒരിക്കലും മാറ്റുവാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മുടെ ത്രൂ മൈ അവർ എഡ്യൂക്കേഷൻ, അവർ പിന്നെ എൻവയൺമെന്റ്, അതുപോലെ അവരുടെ ടീച്ചിങ്, ഇങ്ങനെയെല്ലാം കൊണ്ടും നമ്മുടെ സ്വഭാവത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയെടുത്തതിന് സാധിക്കും. അതുകൊണ്ട് യേശാവിന്റെയും യാക്കോബിന്റെയും കഥ പിന്നെ അച്ഛൻ ഓർമ്മിപ്പിച്ചത്. ഇങ്ങനെയുള്ള ആ കാര്യങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ട്രെയ്റ്റുകളെ അല്ലെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് അവന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവനെ എന്തുകൊണ്ട് അവനെ റൈച്ചസ് മാൻ, നീതിമാൻ എന്ന് വിളിക്കുന്നു. നമ്മൾ വേദവശത്തെ പഠനം കാണുന്നുണ്ട്. പിന്നെ യാക്കോ പിന്നെ ജോസഫിന് അവൻ നീതിയുള്ളവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. യു വാസ് എ ജെന്റിൽമാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഭാര്യയെ ഉപേക്ഷിക്കാതെ അവളെ രഹസ്യമായിട്ട് ചേർക്കുവാനായിട്ട് അവന് സാധിച്ചത്. കാരണം ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും വിളിച്ചു പറയുന്നവരും അങ്ങനെ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുന്നവരൊന്നും ഉള്ള സ്വഭാവത്തിൽ നിന്നും മാറി നല്ലൊരു വ്യക്തിത്വം രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ സഹായിക്കും. അതുപോലെ ഇവരുടെ കഥകളെ നമുക്ക് കേൾക്കുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയിട്ട് ഈ പ്രഭാതത്തെ ഉപയോഗിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും കൃതജ്ഞതയും അറിയിച്ചുകൊള്ളുന്നു. ദൈവം കൂടുതലായിട്ട് അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഇതിൽ ചേരുന്ന എല്ലാ വ്യക്തികളെയും സംബന്ധിക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് എളിയ വചനം നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
താങ്ക് യു. അച്ഛാ, ഞാൻ രോഗികൾക്കുള്ള പ്രയറുകൾ വായിക്കാതിന് ശേഷം അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണേ. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. പ്രത്യേകമായിട്ടുള്ള പേര് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒരു ഷാജിയെ ഓർക്കാം, രോഹാൻ, പ്രിറ്റി, സന്ധ്യ, മറിയാമ, ആനിയ, താറാമ, ഷാജു, ടോബിയെ പ്രത്യേകം ഓർക്കാം. ഇവിടെ സർജറിയാണ് ഇത്താഴ്ച, പ്രത്യേകമായിട്ട് ടോബി ഓർത്ത് പ്രാർത്ഥിക്കാം. എബ്രഹാമിനെ ഓർക്കാം, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നു. അതുപോലെ തന്നെ കോവിഡ് ബാധിച്ച് പ്രയാസമനുഭവിക്കുന്ന ഒരു ലിസിയെ, ലിസി ദൈവസന്നിധിയിൽ ഓർക്കാം, കോവിഡ് ബാധിച്ച് പ്രയാസമനുഭവിക്കുന്നുണ്ട്. അലക്സ് എന്ന് പറഞ്ഞ അപ്പച്ചനെ ദൈവം മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സാധാരണ ഓർക്കാറുള്ള നമ്മൾ വൈദികരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു അനൂപിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, അനൂപ്. ഒരു മേരിക്കുട്ടിയെ ഓർക്കാം, സൂസി ജോൺ. അതുപോലെ തന്നെ ജിമ്മിയെ ഓർക്കാം, ആലിസ് ജോസഫ്, ജോയല്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരുകളും ദൈവസന്നിധിയിൽ ഓർത്ത് അവരുടെ സൗഖ്യത്തിനായിട്ട് ഒരു ആനി, ആനി ജോയ് ഒക്കെ വരണം, ആനി ജോയ് ഓർത്ത് പ്രാർത്ഥിക്കാം. റൈച്ചൽ സ്കറിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഓക്കെ,
ഞങ്ങളുടെ കർത്താവായ ശമിഷ്ക, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപങ്ങളുടെ മനസ്സിലുകൾ സന്തോഷിക്കുന്നതിനുമാകുന്നുവല്ലോ. വിളിപ്പി ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുകയും ഞാൻ തുറക്കുമെന്നും അന്വേഷിപ്പിയും കണ്ടെത്തുമെന്നും അവിടെ ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവെ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ പേരുകൾ ഓർത്ത് എല്ലാ വ്യക്തികളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൃസന്നിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് നടത്തുന്നുമല്ലോ. കർത്താവെ, അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നില്ല എന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ എല്ലാം പരമല്ല നന്മയ്ക്കായിട്ട് അവിടുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു. എന്നാൽ കർത്താവെ, അശുദ്ധരെ ശുദ്ധീകരിക്കാനും അഹങ്കാരികളെ പരിപാടികളായ കർത്താവെ, ഞെരുക്ക തെളിയുന്ന ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ. ബലഹീനത ബലപ്പെടുത്തണമേ, ഹൃദയവേദന മനോരോഗത്തിലിരിക്കുന്നതിനെ ആശ്വസിപ്പിക്കണമേ, കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അന്നദാതാക്കളെ സ്വീകരിക്കണമേ. കർത്താവിന്റെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ അവിടുന്ന് നിന്ന് സഹായിക്കണമേ, രോഗികൾക്ക് നീ തന്നെ കോട്ടയും കാവലുമായിരിക്കണമേ, താഴ്മയുള്ളവരുകൂടെ ഇരിക്കണമേ, ദേവാന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴുക്കളെ നീയെ നീക്കിക്കളയണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ഷണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉണർത്തണമേ, അതിന് പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിന്റെ കൊമ്പിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, ആചാര്യന്മാരെ പരിപാടിയുള്ളവരാക്കണമേ, ശുശ്രൂഷകരെ സുഖിപ്പിക്കണമേ, വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, മേൽപ്പെട്ടക്കാരെ ജ്ഞാനികളാക്കണമേ, ദേറാവൈദികരെയും കന്യാവൃക്കാരെയും സന്യാസ സഹോദരങ്ങളെയും വാർദ്ധക്യത്തിലെത്തി വൈദികരെയും കാത്തുകൊള്ളണമേ, അതിൽ നിന്നും വേദവിരുദ്ധങ്ങളെയും തർക്കങ്ങളെയും നീക്കിക്കളയണമേ, അതിന് നിരപ്പം സമാധാനം വർദ്ധിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യവും കൊണ്ട് നിറയ്ക്കണമേ, അതിനുവേണ്ടി കഷ്ടം സഹിക്കുന്ന ഇടയന്മാരെയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണകർത്താക്കളെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാബല്യത്തിലും പല പ്രകാരമായ സംഘങ്ങളെയും സ്ഥലവാഴുകൾ കൊണ്ടും നിർത്തണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഓർത്തതും
ഓർക്കാൻ വിട്ടുപോരുമായ സകലരുടെയും പേരുകൾ ഓർക്കുന്ന കർത്താവേ, വിഷമത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും രോഗത്തിലും കഴിഞ്ഞുകൂടുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കർത്താവേ, ശസ്ത്രക്രിയയിൽ കുരുങ്ങുന്നവരെ ഓർക്കുന്നു. അവിടുന്ന് തന്നെ മുറിക്കുന്നവനും മുറി കെട്ടുന്നവനും ആകുന്നുവല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുത്തെ തിരുസന്നി സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങയുടെ മഹത്വത്തിനായി തീരുകയും ചെയ്യുമാറാകണമേ. മറൻ മലോഹാൻ മീൻ
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധരുവാടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെയും പ്രത്യേകാൽ ഇന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളുടെ ആവശ്യങ്ങളോടുകൂടിയും പരിശുദ്ധ സഭയോടും സഭയെ നയിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആ പിതാവിനോടുകൂടിയും മറ്റെല്ലാ പിതാക്കന്മാരോടുകൂടിയും രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും യുദ്ധക്കെടുതിയിലും പീഡനത്തിലും കഴിയുന്ന ലോകമാസാലുള്ള എല്ലാ മറ്റ സഹോദരി സഹോദരങ്ങളെയും ഇടകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
നന്ദിമാറുന്ന ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്തിയ നന്ദി മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വരവിസച്ചൻ, എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നിബ്രാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.